നമസ്കാരം. സമ്പൂർണ്ണ കുടകരപുരാണത്തിലെ അടുത്ത കഥ സ്വയംവരം. ഈ അമ്മ, ഞാൻ എനിക്ക് കല്യാണപ്രായമായപ്പോൾ 26 വയസ്സൊക്കെ ആയപ്പോഴേക്കും അമ്മ നാട്ടിലുള്ള എല്ലാ ബ്രോക്കർമാരോടും പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഓഗസ്റ്റ് മാസത്തിലാണ് നാട്ടിൽ പോണത്. അപ്പോൾ അമ്മ എല്ലാ ബ്രോക്കർമാരെയും സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ഓഗസ്റ്റിൽ എൻ്റെ മോൻ വരുന്നുണ്ട്, അപ്പോൾ അവനുള്ള പറ്റിയൊരു പെണ്ണിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറേ പെണ്ണുങ്ങളെയൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു പ്ലാനിൽ ഞാൻ നാട്ടിൽ വരുന്നു, 5-10 ദിവസത്തിനുള്ളിൽ പെണ്ണ് കാണുന്നു, കല്യാണം റെഡിയാക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അന്ന് 1 മാസം ലീവിനാണ് നാട്ടിൽ പോണത്. അപ്പോൾ ഞാനൊരു ദിവസം ജബലലിയിലത്തെ ക്യാമ്പിൽ ഒരു വസന്തപുരം റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ അവിടെ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊത്തപ്പം നിന്നുകൊണ്ടിരിക്കുമ്പോൾ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടായിരുന്നു ആൾ. ഊത്തപ്പം ഞാൻ കഴിച്ചിട്ടുണ്ടെന്നില്ലേ പണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു ദിവസം ഊത്തപ്പം ഓർഡർ ചെയ്തപ്പോഴാണ് എൻ്റെ മുന്നിൽ വേറൊരു ഫ്രണ്ട് വന്നിട്ട് അവനും ഊത്തപ്പം ഓർഡർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഊത്തപ്പത്തിൻ്റെ പുറത്ത് ഫ്രണ്ടായിട്ടുള്ള ഒരാൾ, ആൾ എൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കമ്പനിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ആളെൻ്റെ അടുത്ത് അങ്ങനെ അതിനുശേഷം ആളെൻ്റെ ഫ്രണ്ടായി. അപ്പോൾ ആൾ വീട്ടിലൊക്കെ വന്നു, റൂമിലൊക്കെ ഇരുന്ന് വൈകുന്നേരമൊക്കെ വന്ന് എൻ്റെ അടുത്ത് സംസാരിക്കും. അങ്ങനെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ കല്യാണം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ആളുടെ വീടിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയുണ്ട്, സന്ധ്യ എന്നായിരുന്നു മൂപ്പരുടെ പേര്. അപ്പോൾ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ആൾ കേരള കോളേജിൽ പഠിക്കുന്നു, പിന്നെ ആളുടെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു, 2-3 ആങ്ങളമാരുണ്ട്, അവർക്ക് ബിസിനസ്സൊക്കെയാണ്. പിന്നെ ഈ കുട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അങ്ങാടിയിൽ ആകപ്പാടെ കൂടി കാർ ഓടിക്കുന്ന ഒരു പെൺകുട്ടിയാണ്, ബൈക്ക് ഓടിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഒരാൾ പറഞ്ഞു, അതായത് മൂപ്പരുടെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏരിയയിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള കുട്ടിയാണ്. നമ്മുടെ അംബിക, സിനിമാ നടി അംബികയുടെ അനിയത്തിയൊരു രാധ ഉണ്ടല്ലോ, രാധയുടെ മുറിച്ച മുറിയാതാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആലോചിച്ചപ്പോൾ ഭയങ്കര കുളിര് വരി. കാരണം അച്ഛൻ മിലിറ്ററിയാണ്, ആങ്ങളമാർ 3 പേര്, അത് ബിസിനസ് ചെയ്യുന്നു, പിന്നെ വീട്ടിൽ കാറുണ്ട്, ബൈക്കുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഇൻഡിക്കേഷനാണല്ലോ. പിന്നെ കേരളറമ്മയിൽ പഠിക്കുന്നു, അതിസുന്ദരി. അപ്പോൾ ഞാൻ അമ്മ കുറേ അവിടെ ഇവിടെയൊക്കെ പെണ്ണ് കണ്ട് വെച്ചിട്ടുണ്ട്, അതൊന്നും ഇനി വേണ്ട, നമുക്ക് ഇവിള് മതി എന്ന് ഞാൻ അങ്ങനെ തീരുമാനിച്ചു. പിന്നെ ആൾ ഡെയിലി വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പെൺകുട്ടിയുടെ വിശേഷം പറയും. അപ്പോൾ അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്നു. നാട്ടിൽ ചെന്നിട്ട് അപ്പോൾ കുറേ ആൾക്കാർ, ഞാൻ ചെന്ന് ഇറങ്ങിയപ്പോഴേക്കും അമ്മ പറഞ്ഞു, നാളെ ഈ ഇന്നെ ഇടക്കാരന്മാരൊക്കെ വീട്ടിൽ വരും, ബ്രോക്കർമാർ വരും, അപ്പം നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ആദ്യം വാടാനപ്പള്ളിയിൽ പോകും. അവിടെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ, എനിക്കൊരു കൂട്ടുകാരൻ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടത്, ആ പെൺകുട്ടീനെ പറ്റിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഇനി വേറെ പെൺകുട്ടീനെ കാണാൻ പോകുള്ളൂ എന്ന്. അപ്പോൾ നമ്മൾ വല്ലാണ്ട് മോഹിച്ചിട്ട് പെണ്ണ് കാണാൻ പോവാണ്, അത് ആദ്യമായിട്ട് കാണാൻ പോവാണ്. പിന്നെ ഇവരുടെ ഈ ബൈജുവിൻ്റെ വർണ്ണനകളൊക്കെ കേട്ടിട്ട് എനിക്ക് വേണ്ടി ജനിച്ച ഒരു പെൺകുട്ടീനെ കാണാൻ വേണ്ടി പോണ മാനസികാവസ്ഥയിലാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഒരിക്കലും അത് മിസ്സാക്കാൻ പാടില്ല, അവർക്ക് മാക്സിമം ഇമ്പ്രസ് ചെയ്യണം എന്നുള്ള ചിന്തയാണ്. അപ്പോൾ ആദ്യം ഭയങ്കര കൺഫ്യൂഷൻ, പാൻ്റ് ഇട്ട് പോകണോ അതോ മുണ്ടെടുത്ത് പോയാൽ മതിയോ. അപ്പം എനിക്ക് തോന്നി പാൻ്റ് ഇട്ട് പോവാം, നമ്മൾ കുറച്ച് മോഡേണായിട്ടുള്ള ആളാണെന്ന് അറിഞ്ഞോട്ടെ. അപ്പോൾ ഷർട്ട് ഇൻ ചെയ്യണോ അതോ പുറത്തേക്ക് ഇടണോ, അങ്ങനൊരു കൺഫ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് തലമുടി ഈ സൈഡിലേക്ക് ഇരണോ അതോ ഈ സൈഡിലേക്ക് ഇരണോ അതോ മുകളിലേക്ക് ഇരണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. അപ്പോൾ ഞാനങ്ങനെ അധികം ഫെയർ ആൻഡ് ലവലി ഇടില്ല. അപ്പോൾ എന്നാലും ഇത് പ്രത്യേകമായിട്ട് ഒരു ഫെയർ ആൻഡ് ലവലി തേക്കണോ, അത് ഫെയർ ആൻഡ് ലവലി മാത്രം പോരെ, ഇനി അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പൗഡറും കൂടി ഇടണോ. പിന്നെ പെർഫ്യൂമിൻ്റെ കാര്യം വെച്ചാൽ വീണ്ടും കൺഫ്യൂഷൻ, വാടാനപ്പള്ളി മുഴുവൻ മണക്കണ, ബ്രൂട്ടടിക്കണോ, അതോ ഇനി തൃശ്ശൂർ ജില്ല മുഴുവൻ മണക്കണ, നമ്മുടെ വൺ മെൻഷൻ അടിക്കണോ. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി വാടാനപ്പള്ളിക്ക് പോയി. ഈ വാടാനപ്പള്ളി എന്ന് ഞാൻ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്, ബസ്സിൻ്റെ ഇതിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വാടാനപ്പള്ളി നമുക്ക് നമ്മുടെ റിലേറ്റീവ്സൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പോയിട്ടില്ല വാടാനപ്പള്ളിയിൽ. അപ്പം ഞങ്ങൾ ഇങ്ങനെ വാടാനപ്പള്ളിക്ക് വഴി ചോദിച്ച് പോയി. ഉച്ചയ്ക്ക് 2 മണിയായപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അവിടെ വഴി ചോദിച്ച് കുറേ സ്ഥലത്ത് നിർത്തി അവിടെ എത്തിയ കാരണമുണ്ട് ഞങ്ങൾ ഭയങ്കര ലേറ്റായി. ഭയങ്കര ലേറ്റായെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചാലും ഞാൻ വിചാരിച്ചൊരു 3 മണിയാകുമ്പോഴേക്കും ആദ്യം നമ്മൾ ഈ നമ്മുടെ കൂട്ടുകാരൻ ബൈജു എന്ന് പറഞ്ഞ ആളുടെ പേര്, ബൈജുവിൻ്റെ വീട്ടിൽ പോകണം, ബൈജുവിനെയും കൂട്ടിയിട്ട് പെൺകുട്ടിയുടെ വീട്ടിൽ പോകണം, അങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 5 മണിയായി ഈ ബൈജുവിൻ്റെ വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ബൈജുവിൻ്റെ വീട്ടിൽ അവർ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ ഈ കമ്പനിയിൽ LC ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ചെയ്തിരുന്നത്, ബാങ്കിങ് അപ്പോൾ എനിക്ക് എനിക്കൊരു ദുശീലം നടന്നു. ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ ഈ LCനെ പറ്റി പറയും. അപ്പോൾ ഞാൻ ഈ അവരെ വീട്ടിൽ ചെന്നപ്പോഴും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് നമ്മളെ പറ്റിയൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരിക്കുന്ന അവരുടെ അച്ചാച്ചനോടും ഒരാൾക്ക് തണ്ടലിന് സുഖമില്ലാണ്ട് കിടക്കുന്നത് ആളോടെ കഴിഞ്ഞാൽ LC 3 തരം LC ഉണ്ട്, യൂസ് ആൻഡ്സ് LC, LC അറ്റ് സൈറ്റ്, LC അങ്ങനെ ഡീറ്റെയിൽഡ് LC ക്ലാസ്സൊക്കെ എടുത്തു വന്ന് നോക്കിയപ്പോൾ 6 മണിയായി. അപ്പോൾ ഞാൻ ഈ ബൈജുനോട് പറഞ്ഞു, എനിക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല പക്ഷെ നല്ല ചെറിയ ബുദ്ധി വെച്ചിട്ട് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, ആ ബൈജു ഈ 6 മണിക്ക് ആയി കഴിഞ്ഞാൽ ഇനി വല്ല പ്രശ്നമാവോ, പെണ്ണ് കാണാനൊക്കെ 6 മണി. അപ്പോൾ ആ സീസണിൽ 6 മണിയൊക്കെ ആകുമ്പോൾ പതുക്കെ പതുക്കെ ഇരുട്ടാവണ സമയമാണ്. അപ്പോൾ ബൈജു പറഞ്ഞു, ഏയ് നമ്മുടെ വീടല്ലടാ, യാതൊരു പ്രശ്നമില്ല, ഒന്നും പറഞ്ഞ ഒരു പ്രശ്നമില്ല, എത്ര മണി 6 മണിയല്ല 8 മണിയല്ല 10 മണിയായാലും നമുക്ക് പ്രശ്നമില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നീ പറഞ്ഞ കാര്യം, അപ്പോൾ അബ്സൊല്യൂട്ട്ലി നോ പ്രോബ്ലം. ഞാനപ്പോൾ അങ്ങനെ ഇവർ കുറേ ഇടവഴിക്കൂടെയൊക്കെ പോയിട്ടാണ് അവരുടെ വീട്. അപ്പോൾ അവിടെ പോയി ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി, പിന്നെ അങ്ങോട്ട്. അപ്പോൾ പറഞ്ഞു, ഇതാ കാണുന്നതാണ് വീട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇവൻ്റെ വർണ്ണന കാരണം കൊണ്ട് കുറച്ച് ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. നമ്മുടെ ജോസ് പ്രാജിൻ്റെ എസ്റ്റേറ്റ് ബംഗ്ലാവ് പോലത്തെ ഒരു വീടൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അവിടെ പോയപ്പോൾ ഒരു വലിയ അങ്ങനത്തെ ഒരു ആർഭാടം നല്ലത്തെ ഒരു ചെറിയ വീട്, ഫൈൻ, അത് കുഴപ്പമില്ല. നമ്മളിങ്ങനെ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഞാൻ ഇവരുടെ ഗേറ്റിൻ്റെ അവിടേക്ക് കടന്ന വശം ഈ ഗേറ്റിനോട് ചേർന്നിട്ട് ഒരു കുറച്ച് ഗേറ്റ് കിടന്ന് ഒരു 4 അടി വയ്ക്കുമ്പോൾ അവിടെ ഒരു കിണറുണ്ട്. ഈ കിണറിൻ്റെ അവിടെ ഒരു ചേച്ചി അമ്മായി കുളിച്ചുകൊണ്ട് നിൽക്കുന്നു, കുളിച്ചുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ചെറിയ തോർത്തുമുണ്ട് മാത്രം എടുത്തിട്ടാണ് മൂപ്പര് തലയിൽ ഇങ്ങനെ വെള്ളം കോരി ഈ ബക്കറ്റിൽ നിന്ന് ഇങ്ങനെ ഒഴിക്കുന്ന സീനിലാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ആ നേരത്തെ അമ്മായി തിരിഞ്ഞ് ഞങ്ങളെ നോക്കിയിട്ട് റോട്ടോട്ടാ നമ്മളെ നമ്മുടെ ക്രോസ് ബെൽറ്റ് മണിയുടെ പടത്തിൽ അനുരാധ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഓടണ പോലെ ഒരു ഓട്ട. ഈ ഓട്ടം കണ്ടിട്ട് ഞാനിങ്ങനെ തരിച്ച് നിൽക്കണ സമയത്ത് ബൈജു എന്നെ അങ്ങനെ നോണ്ടിട്ട് പറഞ്ഞു, ഇതാ പോയതാണ് നിൻ്റെ അമ്മായിമ്മ. എനിക്ക് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പെണ്ണാൻ പോകണോട്ടാ, പെണ്ണ് ഓടുകയാണെന്ന് എനിക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, ഇത് പെണ്ണിൻ്റെ അമ്മയാണ് ഓടിയത്. ഒരു ഒന്നൊന്നര ഓട്ടായിരുന്നു ആ അമ്മയിലെ. അപ്പോൾ ഓടി, അപ്പം ഞാൻ അപ്പം തന്നെ നമ്മുടെ തീർന്നു, കാരണം ഇനി ഈ അമ്മയുടെ മുത്തിഞ്ഞ് പോയിട്ട് ഞാൻ സംസാരിക്കണ്ടേ, എന്തൊക്കെയുണ്ട് വിശേഷം, ഈ ടോക്ക് ചെയ്യാനുള്ള എൻ്റെ കംപ്ലീറ്റ് കോൺഫിഡൻസ് പോയി. പക്ഷേ എനിവേ എന്തായാലും ഇവിടെ അവർ വന്നില്ലെന്ന് വെച്ചിട്ട് ബൈജു ഫ്രണ്ടിൽ നടന്നു, ഞാൻ എൻ്റെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കൂടെ, ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് അകത്ത് പോയി. അപ്പോൾ അകത്ത് പോയിരുന്നിട്ട് ഞങ്ങൾ അകത്ത് ചെന്നപ്പോൾ ഇവരുടെ ഒരു നടപ്പര, അതാണ് എൻട്രൻസ്, നടപ്പരയിൽ ഈ തുണി അഴിക്ക തോരട്ടേക്ക് അകത്ത്. ഞാനൊരു ഞങ്ങൾ 3 പേര് ഒരു പ്ലാസ്റ്റിക് കാസരിലിരുന്നു, ഞാൻ ഇരുന്നു. ഇപ്പം എൻ്റെ ഇവിടെ കുന്നത്ത്, അതായത് ഈ കാർന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയ്ക്ക് മുഖത്ത് ഇടുക, അടിപ്പാവാട ഈ സാധനങ്ങളൊക്കെ, അതായത് എനിക്ക് തോന്നുന്നത് അത് അലക്കിട്ട് പിട്ടുള്ളത്. ഇപ്പം ഈ കുരങ്ങും പറഞ്ഞിട്ടൊന്നുമില്ല എന്നുള്ളത് ഞാൻ വരുന്ന കാര്യം. അത് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു ഇരിക്കിട്ടാന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. അകത്തേക്ക് പോയപ്പോൾ ഞാൻ കേൾക്കണത് ആ അമ്മായി ബൈജുവിന് ഇട്ടെടുത്തിട്ട് അലക്കുക, എടാ നിൻ്റെ വീട്ടിലുള്ള പെങ്ങന്മാരെയൊക്കെ നീ ഇങ്ങനെ പാതിരാത്രി ആൾക്കാരെ വിളിച്ച് കയറ്റിയിട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടതാണോടാ, കടാവിൻ്റെ അച്ചപടി ഇല്ല, ഉണ്ടെങ്കിൽ നിനക്കും കിട്ടിയനെ നിൻ്റെ കൂടെ വന്നവർക്കും കിട്ടിയനെ എന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞു. കൂടെ വന്നവർക്ക് കിട്ടിയാലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ വിളിച്ച് നോക്കി. അപ്പം ആൾ പറഞ്ഞു, അപ്പോൾ പിന്നെ അവരിങ്ങനെ പറയുക. അപ്പം ഞങ്ങൾ 2 പേരും ഞങ്ങൾ 3 പേരും നോക്കി. ഞങ്ങൾ ഈ ആ ഡയലോഗ് കേട്ടപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് എനിക്ക് സ്കൂട്ടായി. അപ്പോൾ അവൻ ഓടിക്കച്ചിട്ട് പുറത്തേക്ക് പിന്നാലെ കഴിഞ്ഞാൽ നമുക്ക് പെൺകുട്ടിൻ്റെ അച്ഛല്ലടാ ഒന്ന് വീട്ടിൽ, അത് കാരണം കൊണ്ട് അവർ വേറൊരു ദിവസം വരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടി കിട്ടുമോ പറഞ്ഞു, ശരിയടാ അവനെ വേറൊരു ദിവസം വരണോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യത്തെ പെണ്ണ് കാണൽ. A desert representation.